بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد، فقال شيخ الإسلام تقي الدين ابن عبد الحليم الحراني رحمه الله تعالى في العقيدة الواسطية: ومن الإيمان بالله الإيمان بما وصف به نفسه في كتابه، وبما وصفه به رسوله محمد صلى الله عليه وسلم من غير تحريف ولا تعطيل، ومن غير تكييف ولا تمثيل. شيخ الإسلام ابن تيمية رحمه الله تعالى ഈ വാക്കിലൂടെ ഈ പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅയുടെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന വിഷയത്തിലുള്ള വലിയ അനേകം അടിസ്ഥാനങ്ങളാണ് പറഞ്ഞുപോയിട്ടുള്ളത്. ഈ വാക്കുകൾ അഹ്ലുസുന്ന വൽ ജമാഅ അസ്മാഇ വസ്സിഫാത്തിന്റെ ബാബിൽ വിശ്വസിക്കുന്ന നിലപാടിന്റെ ചുരുക്കമാണ്, അതിന്റെ ഇഖ്തിസാറാണിത്. അഹ്ലുസുന്നയുടെ നിലപാട് ഈ വാക്കുകളിൽ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ കാണാൻ സാധിക്കും. ഖാല റഹിമഹുല്ലാഹു തആല വമിനൽ ഈമാനി ബില്ലാഹി, അല്ലാഹുവിലുള്ള ഈമാനിൽ പെട്ടതാണ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. ഈമാൻ എന്താണെന്ന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്നും ഇന്നലെ വിശദീകരിച്ചതാണ്. വമിനൽ ഈമാനി ബില്ലാഹി അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു, അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹുവിലുള്ള ഈമാനിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് അൽ ഈമാൻ, വിശ്വസിക്കുക എന്നത്. ബിമാ ഒരു കാര്യത്തിൽ, വസഫ വിശേഷിപ്പിച്ച കാര്യങ്ങൾ, വസഫ വിശേഷിപ്പിച്ച കാര്യങ്ങൾ, വിശേഷിപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. വസഫ ബിഹി എന്തൊന്നുകൊണ്ടാണോ വിശേഷിപ്പിച്ചത് ആ കാര്യത്തിൽ വിശ്വസിക്കൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. ആരെ വിശേഷിപ്പിച്ചു? വസഫ ബിഹി നഫ്സഹു, ഐ വസഫ അല്ലാഹു ബിഹി നഫ്സഹു, അല്ലാഹു തന്റെ നഫ്സിനെ, നഫ്സഹു എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ, സ്വന്തത്തെ തന്നെ, അല്ലാഹുവിന്റെ നഫ്സിനെ അല്ലാഹു എന്തൊന്നുകൊണ്ടാണോ വിശേഷിപ്പിച്ചത് ആ കാര്യങ്ങളിൽ വിശ്വസിക്കൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ വിശേഷിപ്പിച്ചത് എവിടെയാണ്? ഫീ കിതാബിഹി, ഫീ കിതാബിഹി അവന്റെ കിതാബിൽ, അതായത് അൽ ഖുർആൻ അൽ കരീം, ഖുർആനിൽ വിശേഷിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ ഖുർആനിൽ എന്തൊന്നുകൊണ്ടാണോ വിശേഷിപ്പിച്ചത് ആ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. അപ്പൊ അല്ലാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി ഖുർആനിൽ എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതിലെല്ലാം വിശ്വസിക്കണം. വബിമാ വസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതോടൊപ്പം അൽ ഈമാനു ബിമാ അവൻ വിശ്വസിക്കണം ഒരു കാര്യത്തിൽ, വസഫഹു ആ കാര്യം എന്താണ്? വിശേഷിപ്പിച്ച കാര്യമാണ്. ബിഹി ആ കാര്യം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു ആര്? റസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എന്തൊരു കാര്യം കൊണ്ടാണോ വിശേഷിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തത്തെക്കുറിച്ച് അവന്റെ കിതാബിൽ എന്തൊരു കാര്യം കൊണ്ടാണോ വിശേഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽ വിശ്വസിക്കൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. മിൻ ഗൈരി തഹരീഫിൻ, ആ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? മിൻ ഗൈരി തഹരീഫിൻ, ആ വിശ്വാസം അൽ ഈമാൻ ബിഗൈരി തഹരീഫ്, ആ വിശ്വാസം തഹരീഫ് ഇല്ലാത്ത വിശ്വാസമായിരിക്കണം. എന്താണ് തഹരീഫ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നോ? ലാമിയ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിശദീകരിച്ചതാണ്. ലാമിയ എടുക്കുന്ന സമയത്ത് വിശദീകരിച്ചതാണ് തഹരീഫ് എന്താണ് എന്നത്. തഹരീഫ് ഇല്ലാതെ വിശ്വസിക്കണം. വലാ തഅ്തീലിൻ, തഅ്തീൽ ഇല്ലാതെ വിശ്വസിക്കണം. വമിൻ ഗൈരി തക്കീഫിൻ, അതുപോലെ തന്നെ തക്കീഫ് ഇല്ലാതെ വിശ്വസിക്കണം. വലാ തംസീലിൻ, തംസീൽ ഇല്ലാതെ വിശ്വസിക്കണം. ഇപ്പൊ നാല് കാര്യങ്ങൾ പറഞ്ഞു. തഹരീഫ് ഇല്ലാതെ, തഅ്തീൽ ഇല്ലാതെ, തക്കീഫ് ഇല്ലാതെ, തംസീൽ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച്, സ്വന്തത്തെ കുറിച്ച് ഖുർആനിൽ എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ വിശ്വസിക്കണം. അള്ളാഹു അവനെ പറ്റി റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? തയ്യബ്, നീ അതിൽ വിശ്വസിക്കണം. അള്ളാഹു ദേഷ്യം പിടിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? നീ അതിൽ വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മുതകബ്ബിർ എന്ന പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ അതിൽ വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് റഹ്മത്ത് എന്ന സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ അതിൽ വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിൽ ഇസ്തിവ ചെയ്തിട്ടുണ്ട്, ആരോഹണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ അതിൽ വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് എന്തെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ നീ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ തഹരീഫ് ഉണ്ടാകാൻ പാടില്ല, തഅ്തീൽ ഉണ്ടാകാൻ പാടില്ല, തംസീൽ ഉണ്ടാകാൻ പാടില്ല, തഷ്ബീഹ് ഉണ്ടാകാൻ പാടില്ല, തക്കീഫ് ഉണ്ടാകാൻ പാടില്ല. ഇതിൽ തഷ്ബീഹിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ അതിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ അഞ്ച് കാര്യങ്ങളും അതിലുണ്ടാവാൻ പാടില്ല. അതില്ലാത്ത വിശ്വാസമായിരിക്കണം നിന്റെ വിശ്വാസം. അതാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച കാര്യങ്ങളും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായി വിശ്വസിക്കൽ എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ട കാര്യമാണ്. അത് മുഅ്തസിലത്തിലെ ചില ആളുകൾ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ അത് മുതവാതിറായി വരണം, ഖബറാഹാദായി വന്നാൽ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, അള്ളാഹുന്റെ റസൂല് പറഞ്ഞതാണ് എന്ന രൂപത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അവയെല്ലാം വിശ്വസിക്കണം. അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ പരിപൂർണമായി വിശ്വസിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരാൾക്ക് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെയാണ്? നരകത്തിലാണ്. അയാൾ കുഫറിനോടാണ് അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കുഫറിൽ തന്നെയാണ് ആപദിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതൊക്കെ അംഗീകരിക്കൽ തീർത്തും നിർബന്ധമായ കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അൽ വമിൻ അൽ ഈമാനി ബില്ലാഹി അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹി ووصفه وبما وصف به رسوله محمد صلى الله عليه وسلم. الله رسولും അല്ലാഹുവിനെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിശ്വസിക്കൽ അല്ലാഹുവിലുള്ള ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും? അല്ലാഹു പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് അറിയിച്ച എന്തെങ്കിലും ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നെ എന്തെങ്കിലും ഒരു കാര്യം, അത് ഒരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസമല്ല, മറിച്ച് അള്ളാഹുവിലുള്ള കുഫ്റാണ്, അത് കുഫ്റാണ്. അതിനുള്ള തെളിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ പറ്റി, മക്കയിലുണ്ടായിരുന്ന കാഫിറുകളെ പറ്റി പറഞ്ഞു. സൂറത്തു റഅദിൽ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ പറ്റി പറഞ്ഞു, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു, അവർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു. റഹ്മാൻ എന്നൊരു ഇസ്മ് അള്ളാഹുവിനുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനി അർറഹീം. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, അർറഹ്മാനി അർറഹീം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് അർറഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുശ്രിക്കുകൾ അതിൽ അംഗീകരിച്ചില്ല, അള്ളാഹുവിന് റഹ്മാൻ എന്ന പേരുണ്ട് എന്ന് അവർ പറഞ്ഞില്ല. അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിൽ എന്താണ് പറഞ്ഞത്? വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിൽ അവിശ്വസിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മു നിഷേധിക്കുക എന്നത് കുഫ്റാണ് അല്ലെ. അള്ളാഹുവിടെ അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? വഹും യക്ഫുറൂന, അവർ നിഷേധിക്കുന്നു. ബുർറഹ്മാൻ, ഇത് പറഞ്ഞത് ആരെ പറ്റിയാണ്? മുശ്രിക്കുകളെ പറ്റിയാണ്. അപ്പൊ മുശ്രിക്കുകളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ഇസ്മോ അതല്ലെങ്കിൽ അവന്റെ സിഫറ്റോ നിഷേധിക്കൽ. ഈ ആയത്ത് ഈ പറഞ്ഞ ഭാഗത്തിനുള്ള തെളിവാണ്, ദലീലാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ കാര്യം വിശ്വസിക്കണം. അള്ളാഹു അവനെ കുറിച്ച് റസൂലുള്ള അവനെ പറ്റി അള്ളാഹുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാതിരിക്കൽ കുഫ്റാണ് എന്നതിനുള്ള തെളിവാണ് ഈ പറഞ്ഞ ആയത്ത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ, പറയുക അള്ളാഹുവിന്റെ റസൂലെ, ഹുവ റബ്ബി റഹ്മാൻ, അവൻ എന്റെ റബ്ബാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ റഹ്മാനിനെ നിഷേധിക്കുന്നില്ല. ഖുൽ ഹുവ റബ്ബി ഐ ഖുൽ അർറഹ്മാനു റബ്ബി, പറയുക അള്ളാഹുവിന്റെ റസൂലെ, അർറഹ്മാൻ അതെന്റെ റബ്ബാണ്. അപ്പൊ ഇത് എന്ത് തെളിവ്, എന്തിന് തെളിവാണ്? അള്ളാഹുവിന്റെ അസ്മാഉകൾ അതിൽ വിശ്വസിക്കൽ, അള്ളാഹു അവനെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് അംഗീകരിക്കൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. അതാരെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കുഫ്രിലാണ് ആബദിച്ചിട്ടുള്ളത് എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൽ ഫുർഖാൻ 60-ാമത്തെ ആയത്ത്, ഈ ആയത്തും തെളിവാണ്. ഇതിലേതെങ്കിലും ഒരായത്ത് നിർബന്ധമായും കാണാതെ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കൽ കുഫ്രാണ് എന്നതിനുള്ള തെളിവാണ് ഈ പറയുന്ന ആയത്തുകൾ. സൂറത്തുൽ ഫുർഖാനിൽ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ وَإِذَا قِيلَ لَهُمْ أَوْرُدُوا പറയപ്പെട്ടാൽ اسْجُدُوا لِلرَّحْമാൻ റഹ്മാനായ റബ്ബിനെ നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും, قَالُوا وَمَا الرَّحْمَنُ എന്താണ് ഈ റഹ്മാൻ എന്നവർ പറയും. അവർ അംഗീകരിക്കില്ല, റഹ്മാൻ എന്ന പേര് അവർ അംഗീകരിക്കുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ കാര്യം അതുപോലെ അംഗീകരിക്കൽ, അതിൽ യാതൊരു സംശയവുമില്ലാതെ ഇരിക്കൽ മുഅ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അത് നിഷേധിക്കൽ, ഉദാഹരണത്തിന് റഹ്മാൻ എന്ന ഇസ്മ് അത് നിഷേധിച്ചവരാണ് മുശ്രിക്കുകൾ. അവർ പറഞ്ഞു, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പറ്റി പറഞ്ഞു. വഇദ ഖീല ലഹും ഉസ്ജുദു ലിർറഹ്മാനി ഖാലു വമർ റഹ്മാൻ, അവരോട് റഹ്മാനിന് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? അവരുടെ ഉത്തരം തന്നെ, വമർ റഹ്മാൻ, എന്താണ് റഹ്മാൻ എന്നാൽ, അതിന്റെ അർത്ഥം എന്താണ്? റഹ്മാൻ എന്നതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്നാണ്. അപ്പൊ ഇത് മുശ്രിക്കുകളുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. ഇതിന് ഉപോത്ബലകമായ, ഇതിന് ബലം നൽകുന്ന മറ്റൊരു തെളിവാണ് ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹു തആല അദ്ദേഹം ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി അത് എഴുതുന്ന സന്ദർഭത്തിൽ അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു ഉംറ ചെയ്യുന്നതിന് വേണ്ടി. റസൂലുള്ള സ്വപ്നത്തിൽ കണ്ടു അവിടുന്ന് ഉംറ ചെയ്യുന്നതായിട്ട്, സഹാബികളോടൊപ്പം ഉംറ ചെയ്യുന്നതായിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. അവർ ഹുദൈബിയ എന്ന പ്രദേശത്ത് വെച്ച് മുശ്രിക്കുകൾ അവരെ തടഞ്ഞു. അങ്ങനെ അനേകം ആളുകൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നു. അവസാനം സുഹൈൽ വന്നു. സുഹൈൽ വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാ സുഹൈലുൻ ഫഖദ് സഹലക സഹലക്കുമുള്ള, സുഹൈൽ വന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. അങ്ങനെ സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കരാർ എഴുതാനിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അത് എഴുതാൻ പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞു, അമ്മർ റഹ്മാൻ വല്ലാഹി ഫവല്ലാഹി മാ അദ്രി മാ ഹുവ. അമ്മർ റഹ്മാൻ, റഹ്മാൻ എന്ന പേര്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മർ റഹ്മാൻ, അള്ളാഹു സത്യം ഈ റഹ്മാൻ എന്താണ് എന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റഹ്മാനിനെ കുറിച്ച് അറിയില്ല. ഒരു നിഷേധിച്ച കാര്യമാണ്. ഫവല്ലാഹി മാ അദ്രി മർ റഹ്മാൻ ഔ മാ ഹുവ, ഫവല്ലാഹി മാ അദ്രി فوالله ما أدري ما هو ولكن اكتب ولكن اكتب ولكن اكتب ولكن اكتب ولكن اكتب باسمك اللهم മറിച്ച് നീ ഇപ്രകാരം എഴുതി. എങ്ങനെ എഴുതണ്ടേ? ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ. അള്ളാഹുവിന് ഞങ്ങൾക്കറിയാം, റഹ്മാനിന് ഞങ്ങൾക്കറിയില്ല. ഇത് നിഷേധമാണ്. അള്ളാഹു അവനെ പറ്റി പറഞ്ഞ ഒരു കാര്യത്തെ നിഷേധിക്കുന്നത് മുശ്രിക്കുള്ള സ്വഭാവമാണ്. അള്ളാഹുവിനെ പറ്റി റഹ്മാൻ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അല്ലാഹ് മാൻ അദ്രി നാഹു, അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? വലാഖി നുക്തുബ് ബിസ്മിക അല്ലാഹുമ്മ കമാ കുന്ത തക്തുബ്, നീ പണ്ട് എഴുതാറുണ്ടായിരുന്നത് പോലെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ എടുത്തിരുന്നു അല്ലെ, ബിസ്മില്ലാ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് ആദ്യമായി ഉപയോഗിച്ചാരാണ് സുലൈമാൻ അലൈഹിസ്സലാമാണ്. അത് ഖുർആനിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിക അല്ലാഹുമ്മ എന്നാണ് എഴുതിയിരുന്നത്. ഇതിനുശേഷമാണ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് എഴുതാൻ തുടങ്ങി. അപ്പൊ അത് സുഹൈലിനോട് പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞു ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം, റഹ്മാൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, റഹീം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നീ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ. അപ്പൊ ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കൽ. ഇന്ന് പല ആളുകളും അല്ലെങ്കിൽ മുൻഗാമികളായ ആളുകളിൽ പലരും, മുൻഗാമികൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പഴച്ച കക്ഷികളെയാണ്, അവരിൽ പല ആളുകളും അല്ലാഹുവിന്റെ അനേകം അസ്മാകളെ നിഷേധിച്ചിട്ടുണ്ട്, സിഫാത്തുകളെ നിഷേധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ സംസാരിക്കുകയില്ല, അവന് കലാമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വഖല്ലമ അല്ലാഹു മൂസ തക്ലീമ, അല്ലാഹു മൂസയോട് സംസാരിച്ചു. ഖുർആനിൽ വ്യക്തമായി വന്ന കാര്യമാണ്. പക്ഷെ അവർ പറഞ്ഞു മൂസയോട് അല്ലാഹു സംസാരിച്ചിട്ടില്ല, അല്ലാഹു സംസാരിക്കില്ല. അതല്ലെങ്കിൽ അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവന് റഹ്മത്തില്ല, കാരുണ്യമില്ല. ചില ആളുകൾ പറഞ്ഞു ഫഇന്നഹു റഹ്മാനുൻ ബിലാ റഹ്മ, റഹ്മത്തില്ലാത്ത റഹ്മാനാണ് അവൻ. അവന് റഹ്മാൻ എന്ന പേരുണ്ട്, പക്ഷെ അവന് റഹ്മത്തില്ല. കാരണം കാരുണ്യം കാണിക്കുക എന്നത് ഒരു ദുർബലതയാണ്, ഒരാൾക്ക് ശക്തി ഇല്ലാത്തതിനുള്ള അടയാളാണ് കാരുണ്യം കാണിക്കൽ. അപ്പൊ കാരുണ്യം അത് അള്ളാഹുവിന് ചേരില്ല. ഇങ്ങനെ പല ആളുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളെ അസ്മാകളെ നിഷേധിച്ചു. അതിനൊക്കെ അതൊക്കെ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളാണ് അതിനുള്ള മാതൃക ആദ്യത്തിൽ കാണിച്ചു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നുഐം ഇബ്നു ഹമ്മാദ് അദ്ദേഹം പറഞ്ഞു, നുഐം ഇബ്നു ഹമ്മാദ്, ഈ അസർ നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ അസർ മഷ്ഹൂറാണ്, പണ്ഡിതന്മാർ മിക്ക ആളുകളും അവരുടെ കിതാബുകളിൽ കൊണ്ടുവരുന്നതാണ്. ഖാല നുഐം ഇബ്നു ഹമ്മാദ്, നുഐം ഇബ്നു ഹമ്മാദ് പറഞ്ഞു മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി കഫറ, മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി കഫറ, മൻ ആരെങ്കിലും ശബ്ബഹ അല്ലാഹ അല്ലാഹുവിനെ സാദൃശ്യപ്പെടുത്തിയാൽ, ബി ഖൽഖിഹി അവന്റെ സൃഷ്ടികളുമായി, കഫറ അങ്ങനെ അവൻ ചെയ്താൽ അവൻ കാഫിറായി. അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറായി. ഉദാഹരണത്തിന് അള്ളാഹു മനുഷ്യനെ പോലെയാണ്, അള്ളാഹുവിന് കുട്ടി ഉണ്ടാകും നസറാനികൾ ചെയ്തതുപോലെ, അങ്ങനെ ചെയ്താൽ അവൻ കാഫിറായി. വമൻ നഫ മാ വസഫ ബിഹി നഫ്സഹു ഫഖദ് കഫറ, വമൻ നഫ ആരെങ്കിലും നഫ അവൻ നിഷേധിച്ചു, മാ വസഫ ബിഹി നഫ്സഹു അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വിശേഷിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ, ഫഖദ് കഫറ, അവൻ കാഫിറായിരിക്കുന്നു. ഇബ്നു ഹമ്മാദ് ആകട്ടെ തബിഈങ്ങളിൽ പ്രമുഖനാണ്, സലഫുകളിൽ പ്രമുഖനാണ് അദ്ദേഹം. നുഐം ഇബ്നു ഹമ്മാദ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലൈസ ഫീമ وصف الله به نفسه وليس فيما وصف الله به نفسه او وصفه به رسوله تشبيها وليس فيما وصف الله به نفسه او وصفه به رسوله تشبيها اللهم رسولهم അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നിലും തന്നെ തഷ്ബീഹില്ല, അതിൽ സാദൃശ്യപ്പെടുത്തലില്ല. എന്താ അദ്ദേഹം പറയാൻ കാരണം? അള്ളാഹുക്ക് സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ അല്ലെങ്കിൽ അള്ളാഹുക്ക് സിഫത്ത് നിഷേധിച്ച ആളുകളൊക്കെ അത് നിഷേധിക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹുക്ക് സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തിയ പോലെ ആവും. അള്ളാഹുക്ക് റഹ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ റഹ്മത്തുള്ള പോലെ അള്ളാഹുക്ക് റഹ്മത്ത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. അള്ളാഹുക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലത്തെ കൈയുണ്ട് എന്ന് പറയേണ്ടി വരും. അള്ളാഹുക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മനുഷ്യനെ പോലത്തെ മുഖമുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പൊ അള്ളാഹുവിനെ മനുഷ്യനുമായിട്ട് സാദൃശ്യപ്പെടുത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുക്ക് വജുഹുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടില്ല, അള്ളാഹുക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടില്ല. കാരണം എന്താ? അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണക്കൂട്ടൽ എന്താണ്? അത് തഷ്ബീഹാണ്, സാദൃശ്യപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് അവർ അപ്രകാരം പറഞ്ഞത്. അപ്പൊ ഈ കാര്യം ഇത് ഒന്നാമത്തെ അസലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പറ്റി എന്ത് പറഞ്ഞോ, റസൂലുള്ളാഹി അവനെ പറ്റി എന്ത് പറഞ്ഞോ, അത് അതുപോലെ അംഗീകരിക്കുക. അതിൽ യാതൊരു നിലക്കുമുള്ള നിഷേധം പാടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ബിമ വസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹി വവസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതിൽ വിശ്വസിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പറ്റി എന്തെന്ന് പറഞ്ഞോ, റസൂലുള്ളാഹി അവനെ പറ്റി എന്തെന്ന് പറഞ്ഞോ, അതിൽ വിശ്വസിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ബുദ്ധിക്ക് തോന്നിയതിലൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു പറഞ്ഞോ റസൂലുള്ളാഹി പറഞ്ഞോ അത് വിശ്വസിക്കണം എന്ന് മാത്രമാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. അതിൽ വ്യക്തമായ സൂചനയുണ്ട്, വ്യക്തമായ ഇഷാറത്തുണ്ട്. അള്ളാഹുവും റസൂലും അവനെ പറ്റി പറഞ്ഞതല്ലാത്ത കാര്യങ്ങൾ അസ്മാ വസിഫാത്തിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല. അസ്മാ വസിഫാത്തിന്റെ ബാബ് തൗഖീഫിയത്താണ്, അത് തൗഖീഫിയത്താണ്. അതായത് അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ അതേ പറ്റുള്ളൂ, ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. കാരണം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് എന്താണ്? അൽ ഇമാനു ബിമ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി ഔ ബിമ വസഫ ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവനെ പറ്റി എന്തെന്ന് പറഞ്ഞോ, റസൂലുള്ളാഹി അവനെ പറ്റി എന്തെന്ന് പറഞ്ഞു, അത് വിശ്വസിക്കണം. അപ്പൊ അതിലുള്ള സൂചന എന്താണ്? അള്ളാഹു റസൂൽ പറയാത്തത് വിശ്വസിക്കേണ്ടതില്ല. അള്ളാഹു റസൂലും പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത്. അതായത് അസ്മാ വസിഫാത്തിന്റെ ബാബ് തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ കിതാബ് സുന്നത്ത് പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ബുദ്ധിക്കതിൽ സ്ഥാനമില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അള്ളാഹുക്ക് മുഖമുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അള്ളാഹുവിന് കാലുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അള്ളാഹുവിന് കൈയുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഇതിൽ അസല് അടിസ്ഥാനം ഏതാണ്? അസല് കിതാബും സുന്നത്തുമാണ്. കിതാബിലും സുന്നത്തിലും വന്നതാണ് ഈ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മഷ്ഹൂറായ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, ഇമാം അഹമ്മദിൽ നിന്ന് പ്രസിദ്ധമായ വാക്കാണ്, ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലാ യൂസഫുല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു. ലാ യൂസഫ് വിശേഷിപ്പിക്കപ്പെടാവതല്ല. ആര്? അല്ലാഹു. അല്ലാഹു വിശേഷിപ്പിക്കപ്പെടാൻ പാടില്ല. ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു, ഇല്ല ഒരു കാര്യം കൊണ്ടല്ലാതെ. ബിമാ വസഫ ബിഹി നഫ്സഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്വന്തത്തെ വിശേഷിപ്പിച്ചത് കൊണ്ടല്ലാതെ അവനെ വിശേഷിപ്പിക്കാൻ പാടില്ല. ഔ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ എന്തൊന്നുകൊണ്ടാണോ വിശേഷിപ്പിച്ചത് അതുകൊണ്ടല്ലാതെ അവനെ വിശേഷിപ്പിക്കാൻ പാടില്ല. ഈ ഖൗല്, ഈ മഖാല, ഇമാം അഹമ്മദിൽ നിന്നുള്ള ഈ വാക്ക് മഷ്ഹൂറാണ്. എല്ലാവരും ഏതാണ്ട് ഒരേപോലെ എടുത്തു പറയാനുള്ള വാക്കാണ്. ലാ യൂസഫുല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു ഔ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ولا يتجاوز القرآن والحديث. അതിൽ കടക്കാൻ പാടില്ല. ഏതിനെ? അൽ ഖുർആന വൽ ഹദീസ്. ഖുർആനിനെയും ഹദീസിനെയും ഈ വിഷയത്തിൽ ഒരാൾ മുൻകടക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് വിട്ടുകടക്കാൻ പാടില്ല. ലാ യതജാവസുൽ ഖുർആന വൽ ഹദീസ്. ഈ രണ്ട് ആസാറുകളും കാണാതെ പഠിക്കണം. നുഅയ്മ ഇബ്നു ഹമ്മാദിന്റെ അസാറും അതുപോലെ തന്നെ അഹമ്മദ് ഇബ്നു ഹംബലിന്റെ അസാറും റഹിമഹുമുല്ലാഹു തആല, ഇത് രണ്ടും കാണാതെ പഠിക്കണം. നുഅയ്മ ഇബ്നു ഹംബാദിന്റെ പറഞ്ഞ മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി കഫർ, മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി കഫർ وليس فيما وصف وليس ومن نفى ما وصفه الله تعالى كفر ومن نفى ما وصفه الله تعالى به نفسه فقد كفر وليس فيما وصف الله به نفسه او وصفه به رسوله تشبيها. وقال الامام احمد رحمه الله تعالى لا يوصف الله سبحانه وتعالى إلا بما وصف به نفسه أو وصفه به رسوله صلى الله عليه وسلم ولا يتجاوز القرآن والحديث. أبدا عند أصل الله من البرج يور واكل يور قول الرند أدستان قالوا عنده أن الله رسول عندك بشيش بيشو അതൊക്കെ വിശ്വസിക്കണം, അതിലൊന്നും നിഷേധിക്കാൻ പാടില്ല, ഒരു കാര്യം അതിൽ നിഷേധിക്കാൻ പാടില്ല. ഇത് അസലാണ്. അള്ളാഹു റസൂൽ അവനെ പറ്റി എന്തൊക്കെ അതൊക്കെ വിശ്വസിക്കണം. നിന്റെ ബുദ്ധിക്ക് അത് അനുയോജ്യമായി തോന്നിയിട്ടില്ലെങ്കിലും തോന്നിയാലും, നിന്റെ കായികകൾക്ക് അത് യോജിച്ചാലും ഇല്ലെങ്കിലും, അള്ളാഹു റസൂലും അവനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിശ്വസിക്കണം. അതിലൊന്നും തന്നെ നീ അവിശ്വസിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെയും റസൂലിനെയും വിശേഷിപ്പിക്കാനുള്ള അടിസ്ഥാനം അത് കിതാബ് സുന്നത്തുമാണ്. അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും അല്ലാതെ മറ്റൊരാളുടെയും വാക്ക് ഈ വിഷയത്തിൽ സ്വീകാര്യമല്ല. കാരണം എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ മൂന്ന് വഴികളാണുള്ളത്. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നല്ലെങ്കിൽ ഇമ്മറുഇയ, അതിനെ നേരെ കണ്ണുകൊണ്ട് കാണുക. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണമെങ്കിലുള്ള വഴി എന്താണ്? എന്നല്ലെങ്കിൽ അതിനെ നേരെ പോയി കണ്ണോട് കാണുക. അതല്ലെങ്കിൽ ഔ റുയ്യത്തുൽ മിസൽ, അതിനോട് സാദൃശ്യമുള്ള മറ്റെന്തിനെങ്കിലും കാണുക. മൂന്നാമത്തെ വഴി എന്താണ്? ഖബറുൻ സാദിഖ്, സത്യസന്ധനായ ഒരാള് അതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, ആളുകൾ പറയാറുണ്ട് അല്ലെ, ദുബായിൽ ഒരു വലിയ കെട്ടിടമുണ്ട്, ഏറ്റവും വലിയ കെട്ടിടമാണ് എന്ന് ആളുകൾ പറയും. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ കുറിച്ച് അറിയാൻ മൂന്ന് വഴികളുണ്ട്. ഒന്നല്ലെങ്കിൽ അത് വേറെ പോയി കണ്ണോട് കാണാം, കണ്ടു മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഒരാള് ഉദാഹരണത്തിന് കോഴിക്കോട് ഏറ്റവും വലിയ ഒരു കെട്ടിടത്തിന് മുന്നിൽ കൊണ്ടുപോയിരുന്നാൽ ഏതാണ്ട് ഇതേപോലെ തന്നെ, കുറച്ചുകൂടി നിങ്ങളെ കൂടുതലുണ്ടാവും എന്ന് പറയാം. അങ്ങനെ പറയാം. അതാണ് രണ്ടാമത്തെ വഴി, റുയ്യത്തുൽ മിസൽ. അതല്ലെങ്കിൽ ഖബറും സാദിഖ്, ഇത് രണ്ടും ഇല്ല. ഒരു സാധാ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്, ആകെ ഒറ്റത്തട്ടുള്ള വീടുകൾ മാത്രമേ അവിടെ ഉള്ളെങ്കിൽ ദുബായിൽ പോയി വന്ന ഒരാള് പറയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് കുറെ കെട്ടിടം, നമ്മൾ ഒരു പത്ത് വീട് മേലെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതാണ് ഖബർ സാദിഖ്. അതായത് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവാനുള്ള ഉദാഹരണമാണ്. ഈ മൂന്നല്ലാത്ത വേറെ വഴിയുണ്ടോ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ ഏത് വഴി സ്വീകരിച്ചാലും അത് തന്നെയാണ്. വെറും തഖറൂസാൻ, തഖറൂസാൻ കറക്കിക്കുത്തൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കുക, കിട്ടിയാലായി ഇല്ലെങ്കിൽ പോയി, അങ്ങനെ. അത് വെറും തഖറൂസാൻ, അതിനു യാതൊരു നിലക്കും ഇൽമ് എന്ന് പറയാൻ പറ്റൂല. അള്ളാനെ പറ്റിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഏത് വഴിയും മൂന്നല്ലാത്ത വേറെ വഴി നിനക്ക് കാണാൻ പറ്റൂല. ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലാതെ വേറെ വഴിയില്ല. ഒന്നല്ലെങ്കിൽ നീ എന്നെ പോയി കാണണം, അള്ളാനെ കാണാൻ പറ്റുമോ? ദുനിയാവിൽ വെച്ചിട്ട് ഇല്ല, ആഖിറത്തിലെ കാണാൻ പറ്റുള്ളൂ. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കണ്ടിട്ടില്ല എന്നതാണ് റാജിഹായ ഖൗല്. അവിടുന്ന് പോലും പറഞ്ഞത് അന്ന അറാഹു നൂറുൻ അന്ന അറാഹു, പ്രകാശമായിരുന്നു ഞാൻ എങ്ങനെ കാണാനാണ്. റസൂലുള്ള പോലും ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല. പിന്നെ ഉള്ള രണ്ടാമത്തെ വഴി എന്താണ്? അള്ളാഹുവിനോട് സാദൃശ്യനായ മറ്റാരെങ്കിലും കാണില്ല, അതുണ്ടാവോ? ഒരിക്കലുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റൊന്നില്ല. ഇൻഷാല്ലാഹ് ആയത്തിന് വിശദീകരിക്കാൻ ആയത്താണ്, രണ്ടാമത് വിശദീകരിക്കാൻ ആയത്തിന് അതാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ. പിന്നുള്ള വഴി മൂന്നാമത്തെ വഴി, ആ വഴി മാത്രം നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹു റസൂൽ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കുക, അത് അതേപോലെ വിശ്വസിക്കുക. അതല്ലാതെ അതിനെ നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് അതിനെ കൂട്ടിമാറ്റാൻ ശ്രമിച്ചാൽ, അതിനെ വളച്ചൊടിക്കാൻ നോക്കിയാൽ അത് അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരാകും. മാത്രമല്ല അത് വെറും തഹറൂസാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഊഹം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഊഹത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ബഅദുദ്ദന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ തെറ്റാണ്. അതുപോലെ തന്നെ ഇന്ന ദന്ന ലാ യുഗ്നി മിനൽ ഹഖി ഷൈഅ, ഊഹം ഒരിക്കലും സത്യത്തിൽ നിന്നൊരു പങ്കും അതിലുണ്ടാവില്ല, അത് വെറും ഊഹം മാത്രമേ ആയിരിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ കുറിച്ച് നീ എന്ത് ചെയ്യുന്നതിന് പിന്നാലെ പോകരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് അറിവില്ലാത്തതിന് പിന്നാലെ നീ പോവാൻ നിൽക്കരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവിയാകട്ടെ നിന്റെ കാഴ്ചയാകട്ടെ നിന്റെ ഹൃദയമാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അറിവില്ലാതെ ഈ വിഷയത്തിൽ സംസാരിച്ചാൽ അത് ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ ദുൽമാണ്. അത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അള്ളാഹിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഷിർക്കിനേക്കാൾ വലിയ പാപമാണ്, ഷിർക്കിനേക്കാൾ ഗൗരവമുള്ള തിന്മയാണ് അള്ളാഹിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കൽ, അള്ളാഹിനെ കുറിച്ച് തോന്നിയത് പറയൽ. അതിന് അദ്ദേഹം തെളിവായി പറഞ്ഞു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും ഹറമ റബ്ബി അൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ. ഖുൽ പറയുക റസൂലെ, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ, എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുള്ളത് അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. ഒന്നാമത് ഹറാമാക്കിയത് ഏതാണ്? എഴുതിച്ചോളി അൽ ഹർ ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹ് ഹറാമാക്കിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികൾ, മോശത്തരങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ, തിന്മകൾ, ഒരാൾ സ്വന്തത്തോട് ചെയ്യുന്ന തിന്മകൾ, അതാണ് അല്ലാഹ് ആദ്യം ഹറാമാക്കിയിട്ടുള്ളത്. والإثم والبغي بغير الحق, രണ്ടാമത് ഹറാമാക്കിയത് എന്താണ്? والإثم والبغي بغير الحق, നീ മറ്റൊരാളുടെ മേൽ അതിക്രമം പ്രവർത്തിക്കലാണ്. والبغي بغي എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ അതിക്രമം പ്രവർത്തിക്കുന്നതിനാണ് ബഗി എന്ന് പറയുന്നത്. നീ നിന്റെ സഹോദരനോട് അല്ലെങ്കിൽ നീ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കലാണ്. ആദ്യത്തേത് നീ സ്വന്തത്തോട് ചെയ്യുന്ന തിന്മയാണെങ്കിൽ, രണ്ടാമത്തേത് നീ മറ്റൊരാളോട് ചെയ്യുന്ന തിന്മയാണ്, അതിക്രമമാണ്. ഒന്നാമത്തെ നിന്നോടുള്ള അതിക്രമാണെങ്കിൽ മറ്റേത് വേറൊള്ളവനോടുള്ള അതിക്രമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? വ അൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന, മൂന്നാമത്തെ കാര്യം എന്താണ്? വ അൻ തുശ്രികു ബില്ലാഹ് മാ ലം യുനസിൽ ബിഹി സുൽത്താന, അള്ളാഹ് തെളിവ് അവതരിപ്പിക്കാത്ത കാര്യത്തിൽ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. وأن تشركوا بالله ما لم ينزل به سلطانا, الله تلو അവതരിപ്പിക്കാത്ത വിഷയത്തിൽ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് മൂന്നാമത്തെ തിന്മ. നാലാമത്തെ തിന്മ ഏതാണ്? وأن تقولوا على الله ما لا تعلمون, وأن تقولوا على الله ما لا تعلمون, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ അറിവില്ലാത്തത് പറയലാണ്. ഈ ആയത്തിനെ വിശദീകരിക്കവേ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല ഇഅലാമുൽ മുവഖ്ഖിഈൻ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തിന്മകൾ ഗൗരവം കുറഞ്ഞതിൽ നിന്ന് ഗൗരവം കൂടിയതിലേക്കുള്ള തർത്തീബിലാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഏറ്റവും ഗൗരവം കുറഞ്ഞ്, പിന്നെ അതിനൊക്കെ ഗൗരവമുള്ളത്, പിന്നെ അതിനൊക്കെ ഗൗരവമുള്ളത്, പിന്നെ അതിനൊക്കെ ഗൗരവം. അപ്പൊ ഏറ്റവും ആദ്യം ഗൗരവമുള്ള ഏതാണ്? ഫവാഹിഷാണ്. പിന്നെ ഗൗരവമുള്ളതോ അലീസ്മു വൽ ബഗ്യ്. പിന്നെ ഗൗരവമുള്ളതോ അശ്ശിർക്കു ബില്ലാഹ്. പിന്നെ ഗൗരവമുള്ളതോ അള്ളാഹുവിന്റെ മേലെ അറിവില്ലാത്തത് സംസാരിക്കുക എന്നുള്ളതാണ് എല്ലാ തിന്മയുടെ അസല്. എല്ലാ ഹറാമും അവിടുന്ന് വരുന്നത് അള്ളാഹുവിന്റെ മേലെ അറിവില്ലാതെ പറയാം. ഏത് തിന്മയാണെങ്കിലും അതിന്റെ അസലുൽ അസീൽ അതാണ്, ഏറ്റവും അടിസ്ഥാനം അതായിരിക്കും. ഷിർക്ക് പോലും അള്ളാഹുവിന്റെ മേലെ അറിവില്ലാത്ത പറയലല്ലേ. അള്ളാഹുവിന് ഈ പറഞ്ഞ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത് അള്ളാഹുവിന്റെ മേലെ അറിവില്ലാത്ത കെട്ടിച്ച് നമുക്കല്ല പ്രാർത്ഥന ഉത്തരം കിട്ടാന്നുള്ള, അള്ളാഹു മാത്രം അവന് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അത് ഇന്ന ആളുകൾക്കുണ്ട് മറ്റാളുകൾക്കുണ്ട് എന്ന് പറയാൻ അള്ളാഹിന്റെ മേലെ കളവ് കിട്ടിയ നമുക്കല്ലാണ്. അള്ളാഹ് അത് വേറെ കൊടുക്കാത്ത കാര്യമാണ്. അള്ളാഹു അത് അവന് മാത്രം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. ഇബാദത്ത് അള്ളല്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരാൾ പറയാം ഇവാന് ഇബാദത്ത് കൊടുക്കാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞാൽ അവന് ഇബാദത്ത് അള്ളാഹുവിന് കൊടുക്കാനുള്ള അർഹതയിൽ നിന്ന് തെറ്റിക്കാൻ ഏത് തിന്മയാകട്ടെ അത് വന്ന് വിടുന്ന ഒരാൾ വിഭജിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ന്യായം ഉണ്ടായിരിക്കും. ആ ന്യായം എന്തായിരിക്കും? തീർച്ചയായും ബാത്തിലായിരിക്കും. അള്ളാഹു ഒരിക്കലും അംഗീകരിച്ച് ന്യായമായിരിക്കില്ല. അതുകൊണ്ട് തിന്മകളുടെ അടിസ്ഥാനം ഈ കാര്യമാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പൊ ഇവിടെ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ومن الايمان بالله الايمان بما وصف به نفسه في كتابه وبما وصفه به رسوله محمد صلى الله عليه وسلم. الله رسولും അല്ലാഹുവിനെ കുറിച്ച് എന്തെന്ന് പറഞ്ഞുവോ അത് അതുപോലെ തന്നെ വിശ്വസിക്കൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്ന് രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പൊ മൂന്നാമത്തെ പാഠം പഠിച്ചു. ഒന്നാമത്തെ കാര്യം അള്ളാഹു റസൂൽ എന്തൊക്കെ പറഞ്ഞൊക്കെ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം അള്ളാഹു റസൂലും പറഞ്ഞതാണ് ഈ വിഷയത്തിൽ അസല്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് ആ കിതാബിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യം ബുദ്ധി കൊണ്ടുണ്ടാക്കി പറയൽ എന്താണ്? ഖൗലു ബിലാ ഇൽമിൻ, അള്ളാഹുവിന്റെ മേൽ അറിവില്ലാത്തത് കെട്ടിച്ചമക്കലും അറിവില്ലാതെ സംസാരിക്കലുമാണ്. അത് ഗൗരവമുള്ള തിന്മയാണ്. മിൻ ഗൈരി തഹരീഫിൻ, നമുക്കിന്ന് അത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. തഹരീഫ് മാത്രം നമ്മൾ ഇന്ന് എടുക്കുള്ളൂ, ബാക്കിയുള്ള ഇൻഷാല്ലാ നാളെ എടുക്കാം. من غير تحريف، التحريف هو التغيير. التحريف ماذا؟ التغيير. تحريف എന്ന് പറഞ്ഞാൽ تغييرا. എന്ത് تغيير എന്ന് പറഞ്ഞാൽ? മാറ്റി മറിക്കൽ, മാറ്റൽ. تغيير التحريف هو التغيير. تحريف എന്ന് പറഞ്ഞാൽ تغييرا، മാറ്റി മറിക്കൽ. ഇവിടെ തഹരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതിക്കോളൂ. വത്തഹരീഫ് ഉസ്തിലാഹൻ, ഉസ്തിലാഹൻ എഴുതണമെന്നില്ല, തൽക്കാലം തഹരീഫ് ഇവിടെ, അല്ലെങ്കിൽ തഹരീഫ് ഹുന. ഇവിടെ തഹരീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിൻ ഗൈരി തഹരീഫ് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു വിശ്വസിക്കണം എങ്ങനെ തഹരീഫ് ഇല്ലാതെ വിശ്വസിക്കണം. ഇവിടെ തഹരീഫ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഹുവ തഗീറു അൽ ഫാദി അൽ അസ്മാഇ വസ്സിഫാതി أو تغيير معانيها أو تغيير معانيها هو تغيير الألفاظ الأسماء والصفات أو تغيير معانيها أو تغيير معانيها هو تغيير الألفاظ الأسماء والصفات أو تغيير معانيها. ناين ارتم تغييرنا ندى ما تمركل تغيير الفاظ، الفاظ واكغل، واكغل ما تمركلان يندين واكغل الاسماء والصفات، اسماء والصفات لواكغل ما تمركلان هذا يندانا واكا واكنا ورقول تيك ما تمركل هذا يعني تحريف وانا لنجي لفظ لما تمركل او تغيير معانيها هذا لنجي തഗീർ മാറ്റം വരുത്തലാണ്. മഅാനിഹ അതിന്റെ അർത്ഥത്തെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങളെ മാറ്റി മറിക്കലാണ് തഹരീഫ്. തഹരീഫ് എന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ നമുക്ക് ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ദുർവ്യാഖ്യാനം എന്ന് പറയാം. ഏതാണ്ട് ഒരു വാക്കായിട്ട് പറയാൻ പറ്റിയ വാക്കാണ് ദുർവ്യാഖ്യാനം, മാറ്റി മറിക്കൽ. അതുകൊണ്ടാണ് തഹരീഫിന് പകരമായി പണ്ഡിതന്മാർ ചില ആളുകൾ തഅ്‌വീൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. തഹരീഫിന് പകരമായിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? തഅ്‌വീൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. താ അലിഫ് മഅൽ ഹംസ വൽ വാവ് വൽ യാ വൽ ലാം തഅ്‌വീൽ. തഅ്‌വീൽ എന്ന പദം ചില ആളുകൾ തഹ്‌റീഫിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉപയോഗിച്ച പദം എന്താണ്? തഹ്‌റീഫ് എന്നുള്ള പദം. കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? തഹ്‌റീഫ് എന്ന പദമാണ് തഅ്‌വീലിനേക്കാൾ നല്ലത്. എന്തായിരിക്കും കാരണം? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തഅ്‌വീൽ അഹ്സൻത്. തഅ്‌വീൽ ജായിസ് ഉണ്ട്, തഅ്‌വീൽ ചിലത് അനുവദനീയതായതുണ്ട് അല്ലെ. തഅ്‌വീൽ എന്നുള്ള തഫ്സീർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇമാം അത്തബറി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേരെന്താണ്? ആ എന്തായിരുന്നു ഇമാം അത്തബറിയുടെ തഫ്സീറിന്റെ പേര്? ഇത് നോക്കിയ ആളാണ് ഇരിക്കുന്നത്. ജാമിഉ തഅ്‌വീലു ആയിൽ ഖുർആൻ എന്നാണ് ആ പുസ്തകം അതിന്റെ അവസാനത്തെ പേര്. ജാമിഉ ബയാനിൽ ഖുർആൻ ഫി തഅ്‌വീലി ജാമിഉൽ ബസകല്ലാ ജാമിഉൽ ബയാൻ ഫി തഅ്‌വീലി ആയിൽ ഖുർആൻ ജാമിഉൽ ബയാൻ ഫി തഅ്‌വീലി ആയിൽ ഖുർആൻ. അപ്പൊ തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ തഫ്സീർ തന്നെ. തഅ്‌വീൽ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കും, പക്ഷെ തഹ്‌റീഫ് മോശ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. തഹ്‌റീഫ് ഒരിക്കലും നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കൂല, തഹ്‌റീഫ് മോശമായ അർത്ഥത്തിൽ മാത്രമുള്ളതാണ്. തഅ്‌വീലോ? തഅ്‌വീൽ എന്ന് ചിലപ്പോൾ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പൊ തഅ്‌വീൽ എന്ന വാക്കിനേക്കാൾ നല്ല തഹ്‌റീഫാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉപയോഗിച്ച വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. മിൻ ഗൈരി തഹ്‌റീഫിൻ, തഹ്‌റീഫ് ഇല്ലാതെ. തഅ്‌വീൽ എന്നതിനേക്കാൾ നല്ല വാക്ക് അതാണ് തഹ്‌റീഫ്. കാരണം എന്താ? തഹ്‌റീഫ് മോശമായ അർത്ഥത്തിൽ ഉപയോഗിക്കുള്ളൂ, തഅ്‌വീൽ എന്നത് നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കും അല്ലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന് വേണ്ടി റസൂൽ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അല്ലിംഹു അത്തഅ്‌വീൽ. അല്ലാഹു നീ ഇബ്നു അബ്ബാസിന് തഅ്‌വീൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. തഅ്‌വീൽ നല്ല അർത്ഥത്തിൽ ഉപയോഗിച്ച വാക്കാൻ. പക്ഷെ തഅ്‌വീൽ മോശമായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തഹ്‌റീഫ് എന്ന വാക്ക് മോശമായ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മാത്രമല്ല തഅ്‌വീലിനെ ഉൾക്കൊള്ളുന്ന വാക്കും കൂടിയാണത്. തഅ്‌വീലും സിയാദയാണ്, തഅ്‌വീലും ഉണ്ട് കുറച്ച് കൂടുതൽ അർത്ഥമാണ്. അപ്പൊ ഏറ്റവും നല്ല വാക്ക് ഏതാണ്? തഹ്‌റീഫ്. തഹ്‌റീഫ് രണ്ട് രൂപത്തിലാണ്. നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ കാര്യം. തഹ്‌റീഫ് രണ്ട് രൂപത്തിൽ, ഏതൊക്കെ രൂപത്തിലാണ് ആര് പറയും? തഹ്‌റീഫ് രണ്ട് രൂപത്തിലാണ്. ഏതൊക്കെയാണ് ആ രണ്ട് രൂപങ്ങൾ? തഹ്‌റീഫ് ലാമിയ എക്സാം കഴിഞ്ഞപ്പോ ലാമിയ പോയോ? തഹ്‌റീഫ് രൂപത്തിലാണ്, രണ്ട് രൂപത്തിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏതാണ്? ഒന്ന് ലഫ്ളിലുള്ള തഹ്‌റീഫ്, രണ്ട് മാനയിലുള്ള തഹ്‌റീഫ്. തഹ്‌റീഫുൽ ലഫ്ളി വ തഹ്‌റീഫുൽ മാന, ഇതാണ് തഹ്‌റീഫ്. തഹ്‌റീഫിന്റെ രണ്ട് ഇനങ്ങൾ അതാണ്. ഒന്ന് തഹ്‌റീഫുൽ ലഫ്ള്, രണ്ട് തഹ്‌റീഫു അത്തഹ്‌റീഫ് എഴുതരുത്. തഹ്‌റീഫുൽ ലഫ്ളി വ തഹ്‌റീഫുൽ മാന. അത്തഹ്‌റീഫ് എഴുതരുത്, അത്തഹ്‌റീഫ് എഴുതുകയാണെങ്കിൽ അത്തഹ്‌റീഫുൽ ലഫ്ളി എന്ന് എഴുതണം. അതുപോലെ തന്നെ തഹ്‌റീഫുൽ മഅനവി എന്ന് എഴുതണം, അല്ലെങ്കിൽ തഹ്‌റീഫുൽ ലഫ്ളു തഹ്‌റീഫുൽ മഅന. തഹ്‌റീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലേ, മാറ്റലാണ്. ആ തഹ്‌റീഫിൽ തന്നെ ഉണ്ടത് വതഗ്‌യീറു അൽഫാളിൽ അസ്മാ വ മഅനിഹാ. അപ്പൊ തഹ്‌റീഫ് രണ്ടാന്ന് മനസ്സിലായിക്കൂടെ? തഹ്‌റീഫ് എന്താ ഇപ്പൊ പറഞ്ഞ്? വതഗ്‌യീറു അൽഫാളിൽ അസ്മാ വ മഅനിഹാ. അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കുക, ലഫ്ളും മഅനയും മാറ്റലാണ് തഹ്‌റീഫ്. അപ്പൊ ഒന്ന് തഹ്‌റീഫുൽ ലഫ്ള്, മറ്റൊന്ന് തഹ്‌റീഫുൽ മഅന. തഹ്‌റീഫുൽ ലഫ്ള് എന്നത് ഈ തഖ്സീം നടത്തിയത് ഇബ്നു ഖൈമാണ്. ഈ തഖ്സീം ഇബ്നു ഖൈമാണ് നടത്തിയത്. ഇബ്നു ഖൈം പറഞ്ഞു തഹ്‌റീഫുൽ ലഫ്ള് പല രൂപത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് അക്ഷരം ഹർക്കത്ത് മാറ്റ, ഹർക്കത്ത് മാറ്റ. ഉദാഹരണത്തിന് ചിലപ്പോൾ ആ ഹർക്കത്ത് മാറ്റൽ അറിവില്ലാത്ത കൊണ്ട് വരുന്നതായിരിക്കും. ഉദാഹരണത്തിന് ചില അറിവില്ലാത്ത ആൾക്കാർ, ജാഹിലിയങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അൽഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതലുണ്ട്. ശരിക്കും എന്താണ്? അൽഹംദു എന്നാണ്. എന്നാൽ അൽഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ ചില ആൾക്കാർ അറിയല്ല ഓതൽ, അൽഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതൽ. കുറെ പേര് ഓതൽ എന്ന് പറഞ്ഞ ഇബ്നു ഉസൈമീനാണ്. പിന്നെ എന്തായാലും അത് അബദ്ധത്തിൽ വരുന്ന തഹ്‌റീഫാണ്, തഹ്‌റീഫ് എന്നാണ്. കാരണം എന്താണ്? ഒരു കാര്യത്തെ അതിന്റെ ഹർക്കത്ത് മാറ്റലാണ്. പക്ഷെ അത് അബദ്ധത്തിൽ വരുന്നതാണ്. ബോധപൂർവം ചെയ്തൊരു തഹ്രീഫിന് ആർക്കെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുമോ? മൂസ തക്ലീമ എന്ന ആയത്ത് ജഹമിയത്ത് മാറ്റാൻ ശ്രമിച്ചതുപോലെ എങ്ങനെ മാറ്റിയത്? മൂസ തക്ലീമ, അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്നുള്ളത് ജഹമിയത്തിന്റെ ആളുകൾ എന്ത് ചെയ്തു? അവര് വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്നാക്കി. മൂസ അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാക്കി. വകല്ലമ അല്ലാഹ മൂസ തക്ലീമ, അള്ളാഹു എന്നത് മഫ്ഊലാക്കി, ഫാഇലായിരുന്നിടത്ത് മഫ്ഊലാക്കി. വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്ന് ജഹ്മിയത്തിലെ ചില ആളുകൾ അങ്ങനെ മാറ്റാൻ ശ്രമിച്ചു. ഇത് തഹരീഫാണ്, തഹരീഫുൽ ലഫ്ളാണ്, വാക്ക് മാറ്റലാണ്. അതോടൊപ്പം തഹരീഫുൽ മഅനയാണ്. കാരണം എന്താ? ലഫ്ള് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ ഇത് തഹരീഫുൽ ലഫ്ളാണ്. അതിന് ഉദാഹരണമാണ് വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന്. അബു അമർ ഇബ്നുൽ അല, അദ്ദേഹം ഖാരിയാണ്. ഇബ്നുൽ അല ഇബ്നു കസീർ എടുത്തു നോക്കിയാൽ പലയിടത്തും കാണാം. വഖറ ഇബ്നു അല ഇബ്നുൽ അല, അദ്ദേഹം അദ്ദേഹത്തിന് അടുക്കൽ ഒരു ജഹ്മി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്നുള്ളത് വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്നാക്കണം, ഒന്ന് മാറ്റി ഓതണം. അപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഹബ്നി അഫ്അലു ദാലിക്, ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്യാം. വമാദ തഫ്അലു ബിൽ ആയ വകല്ലമഹു റബ്ബു, വകല്ലമഹു റബ്ബു, കല്ലമഹു റബ്ബുഹു എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതെന്താ നീ ചെയ്യാ? ഇത് ഞാൻ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ, അപ്പൊ ഈ ആയത്ത് നീ എന്ത് ചെയ്യും? വകല്ലമഹു റബ്ബു, അവന്റെ റബ്ബ് അവനോട് സംസാരിച്ചു, അതായത് മൂസയോട് സംസാരിച്ചു. ഇനി എങ്ങനെ തിരിച്ചാലും ഒരിക്കലും ഇവര് പറഞ്ഞ പോലത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. വകല്ലമഹു റബ്ബു, കാരണം എന്താണ്? കല്ലമഹു എന്നുള്ള ളമീർ ആദ്യം തന്നെ വന്നു, പിന്നെ റബ്ബഹു എന്ന് പറയുന്ന അർത്ഥമില്ല. വകല്ലമഹു റബ്ബു ഫബുഹിതൽ ജഹ്മി, ജഹ്മിയുടെ വായ അടഞ്ഞുപോയി. അപ്പോ തഹരീഫുൽ ലഫ്ള് ഉണ്ട്, അതായത് ലഫ്ളിൽ മാറ്റം വരുത്തല്. രണ്ട്, തഹരീഫുൽ മഅന, തഹരീഫുൽ മഅന, തഹരീഫുൽ മഅന, തഹരീഫുൽ മഅനക്ക് ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോ അതിനെന്താ അർത്ഥം? എന്താ ഇങ്ങനെ തഹരീഫ് ഉണ്ടാക്ക? അള്ളാഹുവിന്റെ ശക്തി എന്ന് പറയും. യദു അല്ലാഹ് ഐ ഖുവ്വത്തു അല്ലാഹ്, അർത്ഥം മാറ്റലാണ് അല്ലെ? യദിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാം, ഇമാം മാലിക് പറഞ്ഞതുപോലെ അൽ ഇസ്തിവ മഅലൂം, അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. യദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൈനൻ. അപ്പൊ യദ് എന്നതിന്റെ അർത്ഥം മാറ്റുക, അതിന്റെ അർത്ഥം പറയാം എന്ത്? ഖുവ്വത്ത്, ഖുവ്വത്താണ്. അതിന്റെ അർത്ഥം മാറ്റുക, യദുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുവ്വത്തുല്ലാഹ്. ഇതേപോലെ അള്ളാഹുവിന്റെ കലാമിനെ പറ്റിയിട്ട് ജഹ്മിയത്തിന്റെ ആളുകൾ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്ത് അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്നുള്ള ആയത്ത് ഇതേപോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് അർത്ഥം മാറ്റി നോക്കിയിട്ടുണ്ട്. അവര് പറഞ്ഞു, അവര് പറഞ്ഞ വാക്കാണ് ജറഹഹു ബി അദാഫീരിൽ ഹിക്മതി തജ്രീഹൻ, മൂസയുടെ ഹൃദയങ്ങളിലേക്ക് ഹിക്മത്ത് ഇങ്ങനെ അമ്പെയ്ത്തെ പോലെ എറിഞ്ഞു, മൂസയുടെ ഹൃദയത്തിലേക്ക് ഹിക്മത്ത് എറിഞ്ഞു കൊടുത്തു. എന്തുവാദി ബൈദായ അർത്ഥമാണ്? സാധാരണ മനുഷ്യന്മാർ കല്ലമഹു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സംസാരിച്ചു എന്നാണ്. അത് അവര് വ്യാഖ്യാനിച്ചു ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. അപ്പൊ ഇതാണ് തഹരീഫുൽ മഅന, തഹരീഫുൽ ലഫ്ളി വ തഹരീഫുൽ മഅന, തഹരീഫുൽ ലഫ്ളി വ തഹരീഫുൽ മഅന വ തഹരീഫുൽ മഅന. ശരി, ഇപ്പൊ നിർത്തേന്റെ ചുരുക്കം ഒന്നുകൂടി പറയണേ, ഈ ഭാഗങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കാനുള്ളത് ഖവാഇദുകളാണ്. ഇസ്മാ ഓ സിഫാത്തിൽ നമുക്ക് ഏറ്റവും സഹായകമാകുന്ന ഏറ്റവും നല്ല ഏറ്റവും തുടക്കത്തിലെ പടികളാണിത്. ഒന്ന്, അള്ളാഹുവിന്റെ ഇസ്മാ ഓ സിഫാത്തിൽ അള്ളാഹു എന്തൊക്കെ പറഞ്ഞു റസൂൽ എന്നൊക്കെ പറഞ്ഞൊക്കെ വിശ്വസിക്കും, അതിലൊന്നൊരു വിശ്വാസക്കുറവ് കാണിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു റസൂലും പറഞ്ഞതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഒരു വിഷയത്തെ കുറിച്ച് അറിയണമെങ്കിൽ മൂന്ന് വഴികളുണ്ട്. ആ മൂന്ന് വഴികൾ, മൂന്നാമത്തെ വഴി മാത്രമേ അള്ളാഹുവിന്റെ കാര്യത്തിൽ സാധിക്കുള്ളൂ. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് അറിയിച്ച കാര്യം, മൂന്നാമത്തെ കാര്യത്തിൽ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? തഹരീഫിന് മുന്നേ എന്താ പറഞ്ഞേ? ഏറ്റവും ഗൗരവമുള്ള കാര്യം അള്ളാഹുന്റെ മേൽ കളവ് പറയൽ. അള്ളാഹിനെ കുറിച്ച് ഇല്ലാത്ത പറയൽ, ബുദ്ധി കൊണ്ടുണ്ടാക്കി പറയൽ എന്താണ്? അത് ഊഹമാണ്, അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, തഹ്രീഫ്. തഹ്രീഫ് എന്താണ്? തഹ്രീഫിന്റെ അർത്ഥം തഗീർ എന്നാണ്. തഹ്രീഫിന്റെ ഉസ്തലാഹിയായ അർത്ഥം തഗീറു അൽഫാദിൽ അസ്മാഇ വസ്സിഫാത്തി ഔ തഗീറു മഅനിഹ, ഇതാണ് അതിന്റെ അർത്ഥം. തഹ്രീഫിന്റെ ഉദ്ദേശം അതാണ്. തഹ്രീഫ് രണ്ട് രൂപത്തിലാണ്, ഒന്ന് തഹ്രീഫുൽ ലഫ്ളി, രണ്ട് തഹ്രീഫുൻ മഅനവി, അതല്ലെങ്കിൽ തഹ്രീഫുൽ ലഫ്ളി വ തഹ്രീഫുൽ മഅന. ശരി, ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുവെച്ചിട്ടുണ്ട്. തഹ്രീഫിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കില്ല അറിയോ? അയ്യോ, സെൻസ് യുഹറിഫൂനൽ കലിമ അൻ മവാദിഇഹി, യഹൂദന്മാരെ പറ്റി പറഞ്ഞ ആയത്തൻ, മിനല്ലദീന ഹാദു യുഹറിഫൂനൽ കലിമ അൻ മവാദിഇഹി. അപ്പൊ തഹ്രീഫുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആയത്ത് ഇതാണ്, ഇതാണ് കാണാപ്പാടാക്കേണ്ട ആയത്ത്. മിനല്ലദീന ഹാദു يحرفون الكلمة عن مواضعه, سورة نساء 46 آية كان هذا بديك آية من الذين هادوا يحرفون الكلمة عن مواضعه يهودا ماري البطي على قال أورد برتيغة دي أندان يحرفون أور ما تمر يكونوا الكلمة واكنة عن مواضعه هذه الستانة كلمة هذه الستانة أور ما تمر يكونوا أبارت مارو കല്ലമല്ലാഹു എന്നുള്ള കല്ലമല്ലാഹ എന്നാക്കിയപ്പോൾ അർത്ഥം മാറിയതുപോലെ അവർ അവരുടെ കിതാബുകളിൽ വാക്കുകൾ അങ്ങോട്ടും മാറ്റും. യുഹറിഫൂൻ അൽ കലിമ അൻ മവാദിഇഹി. അപ്പൊ തഹ്രീഫ് ആരിൽ നിന്ന് വന്നതാണ്? യഹൂദന്മാരിൽ നിന്നും, പിന്നെ പഴിച്ചുപോയ മറ്റു മതക്കാരിൽ നിന്നും വന്നതാണ് തഹ്രീഫ്. അതൊരിക്കലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ കാര്യമല്ല. വാക്കുകളിൽ മാറ്റിമറിക്കുക എന്നത് തീർത്തും അള്ളാഹുവിന്റെ ദീനിനോടുള്ള വെല്ലുവിളിയാണ്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതാണ് വിഷയത്തിൽ നമുക്ക് പറയാൻ. ഇനി തഅ്തീൽ പഠിക്കാനുണ്ട്, തക്കീഫ് പഠിക്കാനുണ്ട്, തംസീൽ പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തംസീലിനോട് അടുത്ത് നിൽക്കുന്ന വാക്കാണ് തഷ്ബീഹ് എന്നത്, അതുകൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അഖീദത്തുൽ വാസിത്തിയ, അത് ആ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ചില ഖവാഇദുകൾ അസ്മാ വസിഫാത്തിന്റെ ബാബിൽ പഠിക്കാനുണ്ട്. ഖാഇദ ഹിഫ്ളാക്കാൻ, ഒരു ഖാഇദ ഞാൻ പറയും, ആ ഖാഇദ ഹിഫ്ളാക്ക്. അങ്ങനെ ഒരു പത്തിൽ കൂടുതൽ ഖാഇദകൾ ഈ വിഷയത്തിൽ നമുക്ക് ഹിഫ്ളാക്കാനുണ്ട്. അതിനുശേഷം ഇൻഷാല്ലാത്ത വാസ്തുവിലേക്ക് നമ്മൾ തിരിച്ചു പോകും. കാരണം ഈ കായികൾ തുടക്കത്തിൽ പഠിക്കൽ അനിവാര്യമാണ്. അപ്പൊ പഠിക്കാതെ അടുത്ത അതില്ലത്തുകൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പൊ കുറച്ച് കായികൾ, കുറച്ച് അടിസ്ഥാനങ്ങൾ അസ്മാ സിഫാത്തിന്റെ ബാബിൽ പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ ഈ സന്ദർഭത്തിൽ പഠിക്കാനുണ്ട്. അത് പഠിക്കേണ്ട അള്ളാഹു സുബ്ഹാൻ തആല والموفق وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.